പാഠം 13. പ്രേഷിതത്വം സമർപ്പിത ജീവിതത്തിലൂടെ. ഇസ്രായേലിലെ പുരോഹിതനായിരുന്നു ഏലി. ബാലനായിരുന്ന സാമുവൽ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ഒരു ദിവസം കർത്താവിന്റെ പേടകത്തിന് സമീപം കിടന്നിരുന്ന സാമുവലിനെ കർത്താവ് വിളിച്ചു. സാമുവൽ, സാമുവൽ, വിളിച്ചത് ഏലിയായിരിക്കുമെന്ന് കരുതി അവൻ വിളി കേട്ടു. ഞാനിതാ, ഓടി ഏലിയുടെ അടുത്തെത്തിയ സാമുവൽ അദ്ദേഹം തന്നെ വിളിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. 3 പ്രാവശ്യം ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവൽ പോയി കിടന്നു. അപ്പോൾ വീണ്ടും സാമുവൽ, സാമുവൽ എന്ന വിളി കേട്ടു. ഏലി നിർദ്ദേശിച്ചിരുന്നതുപോലെ അവൻ പ്രതിവചിച്ചു. കർത്താവ് അവനോട് സംസാരിച്ചു. കർത്താവിന്റെ വിളി സ്വീകരിച്ച സാമുവൽ അവിടുത്തെ പ്രവാചകനായി തീർന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവത്തിന്റെ സ്നേഹപൂർണമായ വിളിക്ക് പ്രത്യുത്തരമേകുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാനാകും. മിശിഹായിലുള്ള പൂർണവും സമ്പുഷ്ടവുമായ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരമേകാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെടുന്നത്. ഈ വിളി വളരെ പ്രത്യേകമായ വിധത്തിൽ തങ്ങളിൽ സാക്ഷാത്കരിക്കുന്നവരാണ് സമർപ്പിതർ. സമർപ്പിത ജീവിതം സഭയിൽ. AD 3 സന്യാസം ക്രിസ്തു മതത്തിൽ വേരുറച്ചു. ഈജിപ്താണ് ക്രൈസ്തവ സന്യാസത്തിന്റെ പിള്ളത്തൊട്ടിൽ. ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസ് ഏകാന്തവാസ സന്യാസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ഈജിപ്തിലെ വിശുദ്ധ പക്കോമിയൂസ് പല സന്യാസിമാർ ഒന്നിച്ചു വസിക്കാനുള്ള ആശ്രമം ആദ്യമായി സ്ഥാപിച്ചു. വിശുദ്ധ ബെനഡിക്ട് ഇറ്റലിയിലും, ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ ഫ്രാൻസിലും, വിശുദ്ധ പാട്രിക് അയർലൻഡിലും സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചു. ഇതേ തുടർന്ന് മിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും സന്യാസാശ്രമങ്ങളുണ്ടായി. പ്രവർത്തനം 1. ഏതെങ്കിലും ഒരു സമർപ്പിത സമൂഹത്തിന്റെ ജീവിതചര്യകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിച്ച് ലഘുവിവരണം തയ്യാറാക്കുക. ക്രൈസ്തവ സന്യാസ ജീവിതം നയിച്ചിരുന്നവർ ആരംഭകാലം മുതൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും സംഘടിതമായ സന്യാസം ഉടലെടുത്തത് ബഹുമാനപ്പെട്ട പാലയ്ക്കൽ തോമാച്ചനും പോരൂക്കര തോമാച്ചനും ചാവറ കുര്യാക്കോസ് അച്ഛനും ചേർന്ന് 1831 May 11 മാനാനത്ത് അമലോത്ഭവ ദാസസംഘം എന്ന സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തതോടെയാണ്. ഇന്ന് ഈ സമൂഹം കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് CMI എന്നറിയപ്പെടുന്നു. 1866 February 13 വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും വന്ദ്യനായ ഫാദർ ലെയോപോൾഡ് ബൊക്കോറായും ചേർന്ന് രൂപം നൽകിയ കോൺഗ്രിയേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ CMC ആണ് സ്ത്രീകൾക്ക് വേണ്ടി ഭാരതത്തിൽ രൂപം കൊടുത്ത ആദ്യത്തെ സന്യാസിനി സമൂഹം. തുടർന്ന് ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ അനേകം സന്യാസ സമൂഹങ്ങൾ ഭാരതത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. സമർപ്പിത ജീവിതത്തിന്റെ സാരാംശം. സഭയുടെ ജീവിതത്തിന്റെയും വിശുദ്ധിയുടെയും ദൗത്യത്തിന്റെയും ഭാഗമാണ് സമർപ്പിത ജീവിതം. ക്രൈസ്തവ വിളിയുടെ തന്നെ ആന്തരിക സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് സഭാദൗത്യത്തിന്റെ നിർണായക ഘടകമായി സന്യാസം നിലകൊള്ളുന്നു. ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി തങ്ങളെ തന്നെ സ്ഥിരമായി സമർപ്പിക്കുന്ന ജീവിതക്രമമാണ് സമർപ്പിത ജീവിതം. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കി 3 വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണവർ. സമർപ്പിത ജീവിതത്തിന്റെ സാരാംശം കർത്താവായ മിശിഹായോടും അവിടുന്നിൽ മനുഷ്യകുടുംബത്തിലെ ഓരോ അംഗത്തോടുമുള്ള സ്നേഹം മൂലം നടത്തുന്ന മൗലികമായ ആത്മദാനത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ആത്മദാനം സുവിശേഷോപദേശങ്ങൾക്കനുസരിച്ചുള്ള ജീവിത സമർപ്പണം വഴി വ്യക്തമാക്കപ്പെടുന്നു. പരമമായ ഈ സ്നേഹാർപ്പണം വഴി സമർപ്പിതർ ദൈവത്തിന് സമ്പൂർണമായി ആത്മാർപ്പണം ചെയ്യുകയും അതുവഴി ദൈവമഹത്വത്തിനും ശുശ്രൂഷയ്ക്കുമായി വിശേഷമാംവിധം പ്രതിഷ്ഠിതമാവുകയും ചെയ്യുന്നു. ഈ പ്രതിഷ്ഠ മിശിഹായും അവിടുത്തെ മണവാട്ടിയായ സഭയും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വ്രതങ്ങൾ. ദൈവത്തോട് ഒരു വ്യക്തി ചെയ്യുന്നതും ആ വ്യക്തിയിൽ നിന്ന് സഭ വഴി ദൈവം സ്വീകരിക്കുന്നതുമായ സ്നേഹത്തിന്റെ ഉടമ്പടിയാണ് വ്രതം. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങളിലൂടെയുള്ള സമ്പൂർണ്ണ സമർപ്പണം വഴി പരമമായ ദൈവസ്നേഹത്തിനും മനുഷ്യസ്നേഹത്തിനുമായി സമർപ്പിതർ പ്രതിഷ്ഠിതരായിരിക്കുന്നു. ഈശോമിശിഹായോടുള്ള വ്യക്തിബന്ധത്തിലാണ് വ്രതജീവിതത്തിന്റെ മൂല്യം അടങ്ങിയിരിക്കുന്നത്. വ്രതങ്ങൾ അതിൽ തന്നെ ഒരന്ത്യമല്ല, മാർഗം മാത്രമാണ്. സന്യാസത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം സുവിശേഷത്തിലെ മിശിഹായെ അനുകരിക്കുകയാണ്. കുരിശുമരണം വരെ പിതാവിൻ്റെ ഹിതത്തിന് വിധേയനായി മാനവ വംശത്തെ രക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത നിർമ്മലനും ദരിദ്രനുമായ മിശിഹായെയാണ് സമർപ്പിതർ അനുകരിക്കേണ്ടത്. സുവിശേഷോപദേശങ്ങൾ വഴി മിശിഹായെ അനുകരിച്ച് സമർപ്പിതർ ദൈവത്തോട് ഐക്യപ്പെടുന്നു. ദൈവൈക്യമാണ് സന്യാസ ജീവിതത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. അതുകൊണ്ട് സമർപ്പിതർ വിശുദ്ധിക്കും ദൈവൈക്യത്തിനും വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തണം. സമർപ്പിതരുടെ പ്രേഷിത ദൗത്യം. പ്രേഷിത പ്രവർത്തനം എന്നത് ആത്മദാനം നടത്തുന്ന സ്നേഹജീവിതമാണ്. അതിലൂടെ സഹോദരങ്ങളുടെ മുഖങ്ങളിൽ ദൈവത്തിൻ്റെ വികലമാക്കപ്പെട്ട ഛായയെ പരിചരിക്കുകയാണ് നാം ചെയ്യുന്നത്. ദൈവത്തെ പ്രതി തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിനും മറ്റുള്ളവർക്കുമായി സമർപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളെ ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ പിതൃസഹജമായ മുഖവും സഭയുടെ മാതൃസഹജമായ മുഖവും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും മറ്റുള്ളവർക്ക് ജീവനും പ്രത്യാശയും നൽകുവാൻ വേണ്ടി ജീവിതം ചെലവഴിക്കാനും തയ്യാറുള്ള വ്യക്തികളെ ഇന്ന് ലോകം കാത്തിരിക്കുന്നു. സമർപ്പിതരുടെ പ്രേഷിത പ്രവർത്തന മണ്ഡലങ്ങൾ പ്രധാനമായും ഇനി പറയുന്നവയാണ്. പ്രാർത്ഥനയുടെ പ്രേഷിതത്വം. ഏറ്റവും വലിയ പ്രേഷിതനായ ഈശോയെ പോലെ എല്ലാ സമർപ്പിതരും പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ഐക്യത്തിൽ വളരണം. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ പ്രഘോഷിക്കുന്ന സമർപ്പിതർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചറിയണം. കർത്തൃസന്നിധിയിൽ അവിടുത്തെ ശ്രവിച്ചുകൊണ്ട് നിശബ്ദ നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് സമർപ്പിതരുടെ പ്രേഷിത പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആഴമായ ദൈവാനുഭവം ഇല്ലാത്ത ഒരു പ്രേഷിതന് ആധ്യാത്മിക സ്വാധീനവും പ്രേഷിത പ്രവർത്തന വിജയവും തുലോം തുച്ഛമായിരിക്കും. സമർപ്പിതർ ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. പാപികളുടെ മാനസാന്തരത്തിനും രോഗികളുടെ സൗഖ്യത്തിനും ലോകത്തിന്റെ സമാധാനത്തിനും സുസ്ഥിതിക്കുമെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തനമാണ്. ധ്യാനാത്മക ജീവിതത്തിന് മാത്രമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സന്യാസ സമൂഹങ്ങൾ പ്രാർത്ഥനയിലൂടെ സഭയ്ക്ക് പ്രദാനം ചെയ്യുന്ന നന്മകൾ വളരെ വിശിഷ്ടമാണ്. ഇടവക പ്രേഷിതത്വം. സന്യാസ ഭവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇടവക അതിർത്തിയിലായിരിക്കും. ഇടവകയിലെ വികാരിയോട് സഹകരിച്ചുകൊണ്ട് ഇടവകയുടെ നാനാമുഖമായ വികസന പ്രവർത്തനങ്ങളിൽ സമർപ്പിതർ ഏർപ്പെടുന്നു. അങ്ങനെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് തങ്ങളുടെ സർഗശക്തി പൂർണ്ണമായി ഉപയോഗിക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. ഇടവകയാവുന്ന കുടുംബത്തെ ബലിജീവിതത്തിലേക്കും കൗദാശിക ജീവിതത്തിലേക്കും ആനയിക്കുന്നതിൽ സമർപ്പിതർക്ക് നല്ല പങ്കുവഹിക്കാൻ കഴിയും. കുടുംബ കൂട്ടായ്മകൾക്ക് രൂപം കൊടുക്കുവാനും അവയെ ശക്തിപ്പെടുത്തുവാനും വികാരിയോടൊപ്പം സമർപ്പിതരും പ്രവർത്തന നിരതരാകുന്നു. അടിയുറച്ച വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കുവാൻ തങ്ങളുടെ കഴിവുകളും സിദ്ധികളും സമർപ്പിതർ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇടവകയുടെ പ്രകാശമായി അന്ധകാരത്തിൽ ചരിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ സമർപ്പിതർക്ക് കഴിയുന്നു. മതബോധന പ്രേഷിതത്വം. മാമോദീസായിലൂടെ ലഭിച്ച വിശ്വാസത്തിന് തെളിവും ജീവനും ലഭിക്കത്തക്ക വിധത്തിൽ ബാലികാ ബാലന്മാർക്കും യുവജനങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൗലിക തത്വങ്ങളും സഭയുടെ പ്രബോധനങ്ങളും പകർന്നു കൊടുക്കുന്നത് മതബോധന ക്ലാസുകളിലാണ്. ദിവ്യബലിയിലുള്ള പൂർണവും ക്രിയാത്മകവുമായ പങ്കുചേരലിലൂടെ പിതാവായ ദൈവത്തെ സത്യത്തിലും അരൂപിയിലും ആരാധിക്കുവാൻ പഠിപ്പിക്കുക, ക്രൈസ്തവ വ്യക്തിത്വം രൂപപ്പെടുത്തുവാൻ പരിശീലിപ്പിക്കുക, ക്രിസ്തീയ മനസാക്ഷി രൂപീകരണത്തിന് കുട്ടികളെ സഹായിക്കുക, സർവോപരി മിശിഹായുടെ ശരീരത്തെ പടുത്തുയർത്തുക എന്നിവയാണ് മതബോധനം വഴി ലക്ഷ്യം വെക്കുന്നത്. തിരുസഭയോട് ഗാഢമായ സ്നേഹവും വിശ്വസ്തതയും യുവഹൃദയങ്ങളിൽ അങ്കുരിപ്പിക്കുക വഴി ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ സന്നദ്ധരായ തീക്ഷ്ണതയുള്ള വിശ്വാസികളെ വാർത്തെടുക്കുന്നതിനുള്ള സഭയുടെ യജ്ഞത്തിൽ സമർപ്പിതർ പങ്കുചേരുന്നു. സർവോപരി തങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേഷിത ചൈതന്യവും വഴി ഇളം തലമുറയെ അടിയുറച്ച ക്രൈസ്തവ ജീവിതത്തിലേക്ക് നയിക്കുന്നു. കുടുംബ പ്രേഷിതത്വം. വ്യക്തികളും കുടുംബങ്ങളുമാണ് സമൂഹത്തിന്റെ അടിത്തറ. ജീവനെ സ്വാഗതം ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും വളർത്തുന്നതും കുടുംബങ്ങളിലാണ്. അതിനാൽ കുടുംബജീവിതത്തിന്റെ പവിത്രതയെപ്പറ്റി അറിവ് നൽകാനും അതിന്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്താനും തകർന്ന കുടുംബ ബന്ധങ്ങളെ പുനരുദ്ധരിക്കാനും കുടുംബ പ്രേഷിതത്വം വഴി സമർപ്പിതർക്ക് സാധിക്കുന്നു. കുടുംബങ്ങളുടെ ഭാവി അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ സന്ദർശനത്തിലൂടെ മുതിർന്നവരെയും ഇളം തലമുറയെയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ സന്യസ്തർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഉദാത്തമായ വ്യക്തിത്വം രൂപം കൊള്ളുന്നത് ഭവനങ്ങളിലായതിനാൽ കുടുംബ നവീകരണം ഇന്നിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളിലും ദുരിതങ്ങളിലും തകർച്ചകളിലും പങ്കുചേർന്ന് ഈശോയുടെ കരുണാർദ്ര സ്നേഹം പകരുവാൻ സമർപ്പിതർ ശ്രദ്ധിക്കുന്നു. സാമൂഹ്യ സേവനം. എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. എളിയവരോടും ദരിദ്രരോടും താതാത്മ്യപ്പെടുകയും മനുഷ്യകുലത്തിന്റെ സഹനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത ഈശോയുടെ സ്നേഹവും കരുണയും അനുഭവിച്ചറിയുന്ന സന്യാസികൾ തങ്ങളുടെ ചുറ്റുമുള്ള ദരിദ്രരും ക്ലേശിതരും ചൂഷിതരുമായ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാൻ പ്രത്യേക വിധത്തിൽ താല്പര്യമെടുക്കുന്നു. വിവിധ സാമൂഹ്യക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും ധാർമ്മികവും ആധ്യാത്മികവുമായ നിലവാരം ഉയർത്തിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് അവരെ നയിക്കുന്നു. നിരാശ, മദ്യപാനം, മയക്കുമരുന്നിന്റെ അടിമത്വം, സാമൂഹിക വിവേചനം തുടങ്ങിയവയിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് സഹായഹസ്തം നീട്ടുവാൻ സന്യസ്തർ തയ്യാറാകുന്നു. പാർപ്പിടം, ഭക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത പാവപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാൻ മുൻകൈയെടുക്കുന്നത് സമർപ്പിതരാണ്. സമൂഹം പുറന്തള്ളി അനാഥർക്കും ബലഹീനർക്കും അവർ അത്താണിയാകുന്നു. മിഷൻ പ്രവർത്തനം. അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് ആനയിച്ചും വിശ്വാസികളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിയും സഭ തന്റെ സുവിശേഷ വേല നിർവഹിക്കുന്നു. പിതാവ് തന്റെ സ്നേഹം മനുഷ്യ മക്കളെ അറിയിക്കുവാൻ സ്വപുത്രനെ അയച്ചതുപോലെ ഓരോ സന്യാസിയും സർവജനപദങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ അയക്കപ്പെട്ടവനാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈശോ അറിയപ്പെടാൻ പ്രാർത്ഥന, സേവനം, സഹനം എന്നിവ വഴി സമർപ്പിതർ പരിശ്രമിക്കുന്നു. തങ്ങളായിരിക്കുന്ന സ്ഥലത്തും സമൂഹത്തിലും സമർപ്പിതർ മിശിഹായുടെ സജീവ സാക്ഷികളാകുമ്പോൾ മിശിഹായെ എല്ലാവരും അറിയുകയും രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യും. സഭയുടെ പ്രേഷിതത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സന്യാസം. സമർപ്പിതർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ദൗത്യ നിർവഹണത്തിൽ അവരെ സഹായിക്കാൻ നമുക്ക് കടമയുണ്ട്. ഇനിയും അനേകായിരങ്ങൾക്ക് സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.